السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستغينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، فمن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സുബ്ഹയ്ക്കുമുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്തുസ്കാരത്തെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ചർച്ച നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും പല വിധത്തിലുള്ള സംശയങ്ങളും ചോദിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട രണ്ട് സംശയങ്ങൾ, ഒന്ന്, നമ്മൾ പള്ളിയിൽ പ്രവേശിച്ചിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ തഹിയ്യത്തിന്റെ രണ്ട് റക്അത്തും അതേപോലെ തന്നെ സുബ്ഹയ്ക്ക് മുമ്പുള്ള ആ രണ്ട് റക്അത്തും ഒരൊറ്റ നിയ്യത്ത് കൊണ്ട് രണ്ടും ഒരുമിച്ച് നിസ്കരിക്കാമോ? അതേപോലെ തന്നെ രണ്ടാമതൊന്ന്, ഇങ്ങനെ നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ സുന്നത്ത് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഇഖാമത്ത് കൊടുത്താൽ പിന്നെന്താണ് ചെയ്യേണ്ടത്? ഈ രണ്ട് വിഷയങ്ങളാണ് നമുക്ക് ഇതിലും മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അതുകൂടി ചർച്ച ചെയ്തതിന് ശേഷം ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ വിഷയത്തിൽ, നമ്മുടെ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇതിലെ ഒരു വിഷയമാണ്, സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് അത് ഏത് നിസ്കാരമാണെങ്കിലും, വുദൂഇന്റെ രണ്ട് റക്അത്തോ അല്ലെങ്കിൽ തഹിയ്യത്തോ റവാത്തിബോ ഏതോ ആകട്ടെ, ആ സന്ദർഭത്തിൽ ഇഖാമത്ത് കൊടുത്താൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഈ മസല ഉലമാക്കൾക്കിടയിൽ ഇഖ്തിലാഫുള്ള ഒരു വിഷയമാണ്. ഇതിൽ ഖിലാഫ് നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഖിലാഫ് വരാനുള്ള കാരണം ആ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകളാണ്. അപ്പോൾ അതിൽ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ്, അദ്ദേഹം ആ ഹദീസ് മനസ്സിലാക്കാം. ആ ഹദീസിലുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസ്. അതിൽ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉഖൈമത്തി സ്വലാത്തു ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ. ഇതാണ് ഈ വിഷയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസ്. ഇത് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. ഈ ഹദീസിന്റെ അർത്ഥം, നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ പിന്നീട് മക്തൂബത്തല്ലാത്ത മറ്റൊരു നിസ്കാരം ഇല്ല. ഇവിടെ സ്വലാത്തുൽ മക്തൂബ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സ്വലാത്തുൽ മഫ്റൂള, നിർബന്ധമാക്കപ്പെട്ട നിസ്കാരം എന്നുള്ളതാണ് സ്വലാത്തുൽ മക്തൂബ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ, ഇഖാമത്ത് വിളിച്ചാൽ നിർബന്ധ നമസ്കാരമല്ലാത്ത മറ്റൊരു നമസ്കാരം ഇല്ല. ഇതാണ് ഈ വിഷയത്തിലുള്ള ഹദീസ്, അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ട്. ഈ ഹദീസിന്റെ ചർച്ചയിൽ ഇതിൽ വന്നിട്ടുള്ള ചില അഭിപ്രായങ്ങൾ, അപ്പൊ ഹദീസ് മനസ്സിലായല്ലോ. ഹദീസിന്റെ നേർക്ക് നേരെയുള്ള ലോഹറായിട്ടുള്ള അർത്ഥം എന്താണ്? ഇഖാമത്ത് കൊടുത്താൽ പിന്നീട് അവിടെ എന്തല്ല, നിർബന്ധ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്താൽ പിന്നെ അവിടെ വേറെ നിസ്കാരമല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ ഏത് നിസ്കാരമാണെങ്കിലും അവിടെ വേറൊരു നിസ്കാരം ഇല്ല. ഇനി ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ. അതിൽ ഒന്നാമത്തെ അഭിപ്രായം എന്താ വെച്ചാൽ, ഇതിന്റെ ലാഹിറായിട്ടുള്ള അർത്ഥം ഇഖാമത്ത് കൊടുത്താൽ പിന്നെന്തില്ല, സുന്നത്ത് സ്കാരം ഇല്ല. അതിൽ നാല് മദ്ഹബിന്റെയും പ്രധാനപ്പെട്ട അഭിപ്രായം തന്നെയാണ്. ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചു, ആ സന്ദർഭത്തിൽ ഇഖാമത്ത് കൊടുത്തു, പിന്നെന്തല്ല, പിന്നെ അയാൾ സുന്നത്ത് ഉസ്കരിക്കരുത്. നിർബന്ധ സ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ പിന്നെ അയാൾ സുന്നത്ത് ഉസ്കരിക്കരുത്. അതുകൊണ്ട് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നാല് മദ്ഹബിലും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏതാണ്ട് ഇത്തിഫാക്കോട് കൂടി പറഞ്ഞിട്ടുള്ള അഭിപ്രായം, ഇദാ ഉഖീമത്തി സ്വലാത്ത് ഫലാ യഫ്ത ഗൈറഹ മിന നവാഫിൽ, സ്കാരത്തിന് നിർബന്ധ സ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ പിന്നെ നവാഫിലുകളൊന്നും നിസ്കരിക്കരുത്. ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഇതേതാണ്ട് ഇത്തിഫാക്കുള്ള വിഷയമാണ്. ഇനി ഇതിൽ അഭിപ്രായ വ്യത്യാസം വരുന്നത്, ഒരാളെ സുന്നസ്കാരം ആരംഭിച്ചിട്ടുണ്ട്, ആ സന്ദർഭത്തിലാണ് നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കപ്പെട്ടതെങ്കിലോ, അയാൾ നമസ്കാരം ആരംഭിച്ചിട്ടുണ്ട്, ആ സന്ദർഭത്തിൽ നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ പിന്നീട് എന്ത് ചെയ്യണം, അയാളെ നമസ്കാരം പൂർത്തിയാക്കേണ്ടതുണ്ടോ, അതല്ല നമസ്കാരം ഒഴിവാക്കുകയാണോ വേണ്ടത്, നമസ്കാരം മുറിക്കുകയാണോ അയാൾ ചെയ്യേണ്ടത്, ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം. ഇങ്ങനെ ഒരാൾ സുന്നത്ത് ഉസ്കരിച്ചുകൊണ്ടിരിക്കെ നിർബന്ധ സ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ പിന്നെ ചെയ്യേണ്ടത് എന്ത്, അയാൾക്ക് ആ നിസ്കാരം പൂർത്തീകരിക്കാൻ പറ്റുമോ ഇല്ലേ, അയാളത് പൂർത്തീകരിക്കണോ, അതെല്ലാം മുറിച്ചിട്ട് ആ പർദസ്കാരത്തിൽ ഇമാമിന്റെ കൂടെ ചേരണോ, ഇതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച. അതില് ഷാഫി മദ്ഹബില് ഹംബലി മദ്ഹബില് ഒക്കെ വന്നിട്ടുള്ള ഒരു അഭിപ്രായം എന്താ വെച്ചാല്, ആ നിർബന്ധ നമസ്കാരം നഷ്ടപ്പെടുകയില്ലെന്ന് ഭയപ്പെട്ടാൽ അവർക്കെന്ത് ചെയ്യാം, ആ സുന്നത്ത് സ്കാരം പൂർത്തിയാക്കാം. മനസ്സിലാണ്ടോ, അതാണ് ഇതിൽ അവരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അഭിപ്രായം. ഷാഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും വന്നിട്ടുള്ള, അതേപോലെ തന്നെ വേറെ ചിലരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അഭിപ്രായം. അവർ പറഞ്ഞെന്താ വെച്ചാല്, ഇദാ ഉഖീമത്തി സ്വലാ വഹുഫി സ്വലാത്തി നാഫില ഫൈനഹു യുതിമു സ്വലാത്ത ഇല്ലാ ഇദാ ഖാഫ അൻ തഫൂതഹു സ്വലാത്തുൽ ജമാഅ ഫൈനഹു യഖ്തഉ നാഫില. ആ ജമാഅത്ത് അവർക്ക് നഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവരാ സുന്നത്ത് മുറിച്ചിട്ട് സുന്നത്ത് ഒഴിവാക്കിയിട്ട് ആ ജമാഅത്തിൽ പ്രവേശിക്കണം. ഇല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്, ആ സുന്നത്ത് സ്കാർ അവർക്ക് പൂർത്തിയാക്കാം. ഈ വിഷയത്തിലുള്ള ഇതിലുള്ള ഒരു ചർച്ച. അതിനവര് തെളിവ് കൊണ്ടുവരുന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. അള്ള പറഞ്ഞിട്ടുണ്ട് വല തുബുത്തിലു അമാലക്കും, നിങ്ങൾ നിങ്ങളുടെ അമലുകളെ ബാത്തിലാക്കി കളയരുത്. അപ്പോ നമ്മൾ ഓരോ വിഷയത്തിൽ നടക്കുന്ന ചർച്ചകളും അതിന്റെ രീതികളൊക്കെ ഇതെങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. ഒരു ഹദീസ് കണ്ടാൽ ലാഹിറായിട്ട് ഇഖാമത്ത് കൊടുത്താൽ പിന്നെ സുന്നസ്കാരം തീർന്നു. നമ്മൾ നേരത്തെ ആദാബുകൾ എൽമ് പഠിക്കുന്നതിന്റെ മുമ്പ് ചില ആദാബുകൾ പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമ്മളൊന്ന് പറഞ്ഞാൽ എന്താ, എൽമ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, ഫഹ്മുണ്ടാകണം. എൽമ് കൊണ്ട് മാത്രം കാര്യമില്ല, ഫഹ്മുണ്ടാകണം. അപ്പൊ ഈ എൽമുണ്ട്, ഹദീസ് ഉണ്ട്, ഇഖാമത്ത് കൊടുത്താൽ പിന്നെ അവിടെ വേറെ നിസ്കാരമല്ല. ഏത് നിസ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഇഖാമത്ത് കൊടുത്തത്, പിന്നെ നിസ്കരിക്കേണ്ടത് ആ നിസ്കാരമാണ്, അവിടെ വേറെ നിസ്കാരമില്ല. അപ്പൊ അതിന്റെ ലാഹിറായ അർത്ഥം അതാണ്, അവിടെ എൽമുണ്ട്, പക്ഷെ അവിടെ ഫഹ്മ് എന്താണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുന്നിടത്താണ് ഫഹ്മിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. എൽമ് കൊണ്ട് മാത്രം കാര്യമില്ല, ഫഹ്മ് കൂടി വേണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ചർച്ചകളിലാണ്. അപ്പൊ അതിൽ വന്നിട്ടുള്ള അതിൽ ഈ മസ്അലയിൽ ഖിലാഫ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഖിലാഫിൽ ഒന്നാമത്തെ ഒരു ഖിലാഫ് ഇതാണ്. അവർ പറഞ്ഞാൽ എന്താ വെച്ചാല്, ജമാഅത്ത് നഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഏതാണ് അയാൾ നിസ്കരിക്കുന്നത്, തഹിയത്തോ ഔദുവിന്റെ സുന്നത്തോ റവാത്തിബുദ്ധോ ആട്ടെ, അയാൾക്കത് പൂർത്തീകരിക്കാം. എന്നാൽ ആ ജമാഅത്ത് നഷ്ടപ്പെടും എന്നതാണെങ്കിൽ ആ നിസ്കാരം മുറിച്ചിട്ട് ആ ജമാഅത്തിൽ പ്രവേശിക്കുകയാണ് വേണ്ടത്. അതിനവര് തെളിവുണ്ട്. അവർ തെളിവ് കൊണ്ടിരുന്ന എന്താണ്, വല തുബുത്തിലു അമാലക്കും, ശുദ്ധ ഖുർആന്റെ ആയത്താണ് നിങ്ങൾ നിങ്ങളുടെ അമലുകളെ ബാത്തിലാക്കി കളയരുത്. നിസ്കാരം ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ്, ഇബാദത്താണ്. അപ്പൊ അതെന്താക്കരുത്, മുറിക്കരുത്. അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹദീസോ, ആ ഹദീസിന് അവർ കൊടുക്കുന്ന വ്യാഖ്യാനം എന്താണ്, അതിന്റെ ചർച്ച ഉള്ളത്. ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ചർച്ചകളാണ്, നമുക്ക് പഠിക്കുകയും ചെയ്യാം. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹദീസിലോ ആ ഹദീസിനെ അവർ പറയുന്ന വ്യാഖ്യാനം എന്താ? ഹദീസിൽ പറഞ്ഞെന്താ? ഫല സ്വലാത്ത ഇല്ലൽ മക്തൂബ, ഇതാ ഖൈമത്തി സ്വല ഫല സ്വലാത്ത ഇല്ലൽ മക്തൂബ. ഇക്കാമത്ത് കൊടുക്കപ്പെട്ടാൽ പിന്നീട് നിർബന്ധസ്കാരമില്ലാത്ത മറ്റു നിസ്കാരമല്ല. അപ്പൊ അതിനവർ കൊടുക്കുന്ന വ്യാഖ്യാനം എന്താ വെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ഇബ്തിദ ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്തിദ ആണ്, ഇസ്തിംറാറല്ല. അതായത് ഇക്കാമത്ത് കൊടുത്താൽ പിന്നെ ഒരു നിസ്കാരം സ്റ്റാർട്ട് ചെയ്യരുത്. ഒരാൾ പള്ളിയിൽ പ്രവേശിച്ച് ഇക്കാമത്ത് കൊടുക്കേണ്ട പിന്നെ സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കുക. ആ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പൊ അതുകൊണ്ട് ആ ജമാഅത്ത് നഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ എന്താണ് നിസ്കരിക്കുന്ന ആ സുന്നത്ത് നിസ്കാരം അതവര് പൂർത്തിയാക്കണം. കാരണം ഖുർആനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ അമലുകൾ ബാത്തിലാക്കി കളയരുത് എന്നുള്ളത് അള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹദീസിന്റെ വ്യാഖ്യാനം, അവര് പറഞ്ഞ വ്യാഖ്യാനം എന്താ വെച്ചാല് ഒരു നിസ്കാരം പിന്നെന്ത് ചെയ്യരുത്, ഇക്കാമത്ത് കൊടുത്താൽ പിന്നെ വേറെ നിസ്കാരത്തിന് നിൽക്കരുത് എന്നുള്ളതാണ്. എന്നാൽ തുടങ്ങിക്കഴിഞ്ഞ ഒരാൾക്ക് എന്താണ് പൂർത്തിയാക്കുക? കാരണം അള്ള അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ അവർ കൊടുക്കുന്ന വ്യാഖ്യാനം. ഇനി ആ വിഷയത്തിൽ വന്നിട്ടുള്ള രണ്ടാമത്തൊരു ചർച്ച ഫർള് നഷ്ടപ്പെട്ടാലും ശരി ആ സുന്നത്ത് പൂർത്തിയാക്കണം. ജമാഅത്ത് നഷ്ടപ്പെട്ടാലും ശരി, ജമാഅത്ത് നഷ്ടപ്പെട്ടാലും എന്താ ചെയ്യേണ്ടത്? അയാൾ നിസ്കരിക്കുന്ന ആ നിസ്കാരം പൂർത്തിയാക്കണം. ഇതാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ അഭിപ്രായം. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് ചർച്ച ചെയ്യുന്നതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു, അന്നഹു ലാ സ്വലാത്ത ഇബ്തിദാഅ വ അലാ ഹാദൽ ഖൗലി യുതിമ്മു നാഫില വലൗ ഫാത്തതഹുൽ ജമാഅ. അവരും ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? ഒരു നിസ്കാരം ഇഖാമത്ത് കൊടുത്താൽ പിന്നൊരു നിസ്കാരം തുടങ്ങരുത്, പിന്നൊരു സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അതുകൊണ്ട് ആ ജമാഅത്ത് നഷ്ടപ്പെട്ടാലും, ഒന്നാമത്തെ ആൾക്കാർ പറഞ്ഞതല്ല, ഒന്നാമത്തെ ആൾക്കാർ പറഞ്ഞത് ജമാഅത്ത് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിസ്കാരം മുറിച്ചിട്ട് പോകണം. ഇവർ പറഞ്ഞത് എന്താ വെച്ചാൽ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ പോലും, വല ഉഫാത്തതുൽ ജമാഅ, ആ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ പോലും എന്താ ചെയ്യേണ്ടത്? ആ സുനസ്കാരം പൂർത്തിയാക്കണം. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹദീസിന് ഇവർ കൊടുക്കുന്ന വ്യാഖ്യാനം എന്താണ്? ഇതേ വ്യാഖ്യാനം തന്നെയാണ്. വേറെ നിസ്കാരം തുടങ്ങരുത് എന്നുള്ളതാണ് അതുകൊണ്ട് ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ അഭിപ്രായക്കാരും പറഞ്ഞത്. ഇനി മൂന്നാമത്തെ അഭിപ്രായം, ആ നിസ്കാരം മുറിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം. ഇറാഖി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ നൈൽ ഔത്താറിൽ ഉദ്ധരിച്ചു. ഇമാം ഹാഫിൽ ഇറാഖിയുടെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ചർച്ച, അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ ഫലാ സ്വലാത്ത, ഈ ഇക്കാമത്ത് കൊടുക്കപ്പെട്ടാൽ നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞതിന്റെ ശർഹത്തെ വിശദീകരിക്കുകയാണ്. യഹ്തബിലു അൻ യുറാദ ഫലാ യുശ്റഅ ഹീനഇദിൻ ഫീ സ്വലാത്തിൻ ഇൻദ ഇഖാമത്തി സ്വലാ. അതായത് ഒരു നിസ്കാരം പിന്നീട് വേറെ സുന്നത്ത് നിസ്കാരം തുടങ്ങരുത് എന്നുള്ളതാണ് അതിന് സാധ്യതയുണ്ട്, അങ്ങനെ ഒരു വ്യാഖ്യാനത്തിന് സാധ്യതയുണ്ട്. വയഹ്തബിലു അൻ യുറാദ ഫലാ യസ്തഗിൽ ബി സ്വലാത്തിൻ വ ഇൻ ഖാന ഖദ് ശറഅ ഫീഹ ഖബ്ല ഇഖാമത്തി ബൽ യഖ്തഉഹൽ മുസല്ലി ലിദറാകി ഫളീലത്ത തഹറും. ഇതാണ് അതിൽ പറഞ്ഞൊരു വ്യാഖ്യാനം. നിർബന്ധസ്കാരത്തിൽ ആ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ പുണ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആ നിസ്കാരത്തെ മുറിച്ചിട്ട് ആ ജമാഅത്തിൽ ചേരാണ് വേണ്ടത്. അങ്ങനെ അതിന് വ്യാഖ്യാനം വന്നിട്ടുണ്ട്. ഔ അന്നഹ തുബ്തിലു ബിനഫ്സിഹ വൈലം യഖ്തഹൽ മുസല്ലി യഹ്തമിലു കുല്ല മിനൽ അംറൈൻ. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇഖാമത്ത് കൊടുക്കുന്നതോടുകൂടി തന്നെ ആ നിസ്കാരം തന്നെ ബാത്തിലാവും. ഇഖാമത്ത് കൊടുക്കുന്നതോടുകൂടി എന്തായി? ആ നിസ്കാരം തന്നെ ബാത്തിലായി. കാരണം ഹദീസിന്റെ അർത്ഥം എന്താ? ഇദാ ഖൈമത്തി സ്വലാ ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ. ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ പിന്നീട് ഫർള് നിസ്കാരമല്ലാത്ത മറ്റൊരു നിസ്കാരമല്ല. ഹദീസിന്റെ നേർക്കുനേരുള്ള അർത്ഥം അതാണ്. അതുകൊണ്ട് ഇഖാമത്ത് കൊടുക്കുന്നതോടുകൂടി എന്തായി? ആ നിസ്കാരം തന്നെ വാത്തിലായി. ആ പ്രയോഗം ശ്രദ്ധിച്ചോ, വലം യഖ്തഅഹൽ മുസല്ലി, നമസ്കരിക്കുന്നവൻ ആ നിസ്കാരം മുറിച്ചിട്ടില്ലെങ്കിലും ഇഖാമത്തോടു കൂടിയിട്ട് ആ നിസ്കാരം വാത്തിലായി. ഇത് ഇമാം ഷൗക്കാനി എടുത്ത് ഉദ്ധരിച്ചതാണ് ഇറാഖിയുടെ കൗലായിട്ട്. അപ്പൊ ഇതിൽ മനസ്സിലായത് എന്താ വെച്ചാല് മൂന്നാമത്തെ അഭിപ്രായമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം. ഒരാൾ നിസ്കരിക്കാൻ തുടങ്ങി, സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങി, ആ സന്ദർഭത്തിൽ ഇഖാമത്ത് കേട്ടു, അയാൾ നിസ്കാരം മുറിച്ചിട്ട് ആ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. ഇറാഖിയുടെ അഭിപ്രായം അനുസരിച്ചിട്ട് എന്താണ്? ആ ഇഖാമത്ത് തന്നെ ആ നിസ്കാരത്തെ എന്താക്കും? നിസ്കരിക്കുന്നവൻ ആ നിസ്കാരത്തെ മുറിച്ചിട്ടില്ലെങ്കിൽ ആ ഇഖാമത്ത് തന്നെ
ആ നിസ്കാരത്തെ മുറിച്ചു കളയും എന്നുള്ള അഭിപ്രായത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ അഭിപ്രായങ്ങളിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായതാണ്. കാരണം ഹദീസിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. ഉലമാക്കള് തർജീഹ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളതും അഭിപ്രായമാണെന്ത്, ഇങ്ങനെ ഇഖാമത്ത് കേട്ടാൽ പിന്നെ എന്താണോ അയാൾ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം അയാൾ നിർത്തിയിട്ട് ആ ജമാഅത്തിൽ പ്രവേശിക്കുകയാണ് അയാൾ ചെയ്യേണ്ടത്. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ ഒരു ചർച്ചയിൽ പറഞ്ഞു, എല്ലാ ഇഖാമത്ത് കേട്ടാൽ ആ നിസ്കാരം ആ സുന്നത്ത് നിസ്കാരം അയാൾ തുടരണോ തുടരണ്ടേ? ആ ചർച്ചയിൽ ഇബ്നു സൈമി പറയുന്നത് ഫീ ദാലിക ഖൗലാനിൽ അഹ്ലുൽ ഇൽമി, രണ്ട് അഭിപ്രായങ്ങളാണ് അഹ്ലുൽ ഇൽമി ആ വിഷയത്തിലുള്ളത്. അൽ ഖൗലുൽ അവ്വൽ അന്നഹു യഷ്മലുൽ അൽ ഇബ്തിദാഅ വൽ ഇത്മാമ, അതിൽ അദ്ദേഹം ആ രണ്ടഭിപ്രായങ്ങളിൽ ഒന്ന് പറഞ്ഞത് ഫലാ സ്വലാത്ത ഇല്ലൽ മത്തൂബ, നിർബന്ധ നമസ്കാരമല്ലാത്ത മറ്റൊരു നിസ്കാരമല്ല എന്ന് പറഞ്ഞാൽ അത് രണ്ടിനെയും ഉൾക്കൊള്ളും, ഇബ്തിദാഇനെയും ഉൾക്കൊള്ളും ഇത്തമാമിനെയും ഉൾക്കൊള്ളുന്നു. രണ്ടിനെയും ആ ഹദീസിന്റെ പ്രയോഗം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ആ സ്വലാത്ത ഇല്ലൽ മക്തൂബ എന്നുള്ളത് എന്താണ്? രണ്ടിനെയും ഉൾക്കൊള്ളും. അതായത് ഇബ്തിദ എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരം പിന്നെ തുടങ്ങരുത്, പിന്നെ നിസ്കരിക്കും, പിന്നെ നിസ്കരിക്കരുത് എന്നുള്ളത് അതിന് കിട്ടും. അതേപോലെ തന്നെ ഇത്മാമ്, ആ സുന്നത്ത് നിസ്കാരം അത് പൂർത്തിയാക്കരുത് എന്നുള്ളത് അതിന് കിട്ടും. അവ രണ്ടിനെയും ആ പദം ഉൾക്കൊള്ളുന്നു. അതായത് എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കണം, ഫല സ്വലാത്ത ഇബ്തിദാൻ വല ഇത്മാമൻ, ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ പിന്നെ നിസ്കാരം തുടങ്ങാനോ തുടങ്ങിയത് പൂർത്തിയാക്കാനോ പാടില്ല. ഇത്മാമും പാടില്ല, ഇബ്തിദ രണ്ടും പാടില്ല, ഇബ്തിദാവും പാടില്ല, ഇത്മാമും പാടില്ല. അപ്പൊ തുടങ്ങി വെച്ചത് പൂർത്തിയാക്കാനും പാടില്ല. ഫലാ യുതിമു സ്വലാത്തൻ ഹുവ ഫീഹ തൈന ബാലഹും ബാലഗ ഫഖാല ലൗ ലം യബ്ഖ അലൈഹി ഇല്ല തസ്ലീമത്തു സാനിയ വഖാമൽ മുഖീമു ഫൈന്നഹാ തുബ്തിലു സ്വലാത്തു. അപ്പൊ ഇബ്തിദാവും പാടില്ല, ഇത്മാമും പാടില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറഞ്ഞെന്ത്, അയാള് രണ്ടാമത്തെ പിന്നെ സലാം വീട്ടുന്ന സന്ദർഭത്തിലാണ് ഇഖാമത്ത് കൊടുത്തതെങ്കിൽ അവന്റെ നിസ്കാരം തന്നെ ബാത്തിലായി പോകും എന്ന് പറഞ്ഞ ആളുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഇറാഖിന്റെ ഒരു കൗല്, അതേ കൗല് അതുപോലും പറഞ്ഞ ആളുകളുണ്ട് എന്നുള്ളത് ആര് പറയണം? ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ ചർച്ചയിൽ പറയണം. അപ്പൊ അതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം. ഇനി അതിൽ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ ചർച്ച കൂടി, വേറെ ചില ആളുകൾ എന്ത് പറഞ്ഞു വെച്ചാല് ഒന്നാമത്തെ റക്അത്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്, അതായത് നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു, അവിടെ സുന്നത്ത് നിസ്കരിക്കുന്ന ആൾ ഒന്നാമത്തെ റക്അത്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്, ആള് രണ്ടാമത്തെ റക്അത്താണ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ എന്താ ചെയ്യുക? അയാള് നമസ്കാരം പെട്ടെന്ന് മുറിച്ചിട്ട് ജമാഅത്തിലേക്ക് പ്രവേശിക്കേണ്ടതില്ല, അയാൾക്ക് നിസ്കാരം പൂർത്തിയാക്കാം, പെട്ടെന്ന് ആ റക്അത്ത് കൂടി പൂർത്തിയാക്കാം. അതായത് ഒന്നാമത്തെ റക്അത്ത് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ റക്അത്ത് പൂർത്തിയാക്കണം എങ്കിൽ എന്ത് ചെയ്യാം? ബാക്കിയുള്ള റക്അത്ത് കൂടി പെട്ടെന്ന് അയാൾക്ക് നിസ്കരിക്കാം എന്നുള്ളത് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുള്ളത് ഇമാം സൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അത് പറഞ്ഞിട്ടുണ്ട്, മുബാറക് ഫൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ ഷർഹിൽ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഈ അഭിപ്രായം വിശദീകരിച്ചിട്ടുണ്ട്. അത് പറഞ്ഞത് മനസ്സിലായല്ലോ, ഒന്നാമത്തെ റക്അത്ത് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ, നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു, അത് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, അപ്പൊ ഒന്നാമത്തെ റക്അത്ത് പൂർത്തിയായിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക? രണ്ടാമത്തെ റക്അത്ത് പെട്ടെന്ന് അയാൾക്ക് പൂർത്തിയാക്കിയിട്ട് ആ ജമാഅത്തിന്റെ കൂടെ ചേരാവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ചോദ്യം വരും, അങ്ങനെ വരുമ്പോ അത് നേരത്തെ പറഞ്ഞ ഹദീസിനെതിരാവില്ലേ? അത് ഇത് പറയുന്നതിനൊരു ന്യായമാണല്ലോ, ഇത് എന്തടിസ്ഥാനത്തിൽ അത് പറയുന്നത്? നിന്റെ അടിസ്ഥാനം എന്താണ്? ഉറക്കായത്ത് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഉറക്കായത്ത് കൂടി പെട്ടെന്ന് പൂർത്തിയാക്കിയിട്ട് ആ ജമാഅത്തിൽ പ്രവേശിച്ചാൽ മതി എന്ന് പറയുന്നതിന്റെ ഒരു അടിസ്ഥാനം എന്താണ്? അതിനവർ തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനാ ഒരു തെളിവ് പറഞ്ഞെന്താ വെച്ചാല്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറെ ഹദീസ് വന്നിട്ടുണ്ട്. ഏത്? മൻ അദ്റക റകഅത്തൻ മിന സ്വലാത്തി ഫഖദ് അദ്റക സ്വലാ. ഈ രൂപത്തിലൊക്കെ ചർച്ചകൾ ഉണ്ടാകുക, ഒരു ഹദീസ് കാണുമ്പോ തന്നെ ആ ഇതാണ് ഹദീസിന്റെ അത് ആള് വിധി പറയലാണ് ആളുകൾ. ഇതാണ്ടോ ഉലമാക്കൾക്കിടയിൽ നടക്കുന്ന അഹ്ലുൽ ഇൽമിനിടയിൽ നടക്കുന്ന ചർച്ചകളുടെ രീതിയാണിത്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞ അഭിപ്രായങ്ങൾ എന്തായിരുന്നു? ഓരോ അഭിപ്രായങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഓരോ അഭിപ്രായക്കാർക്ക് അവരുടേതായ തെളിവുകൾ കാര്യങ്ങൾ. അപ്പൊ അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം ഏതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഏതഭിപ്രായം ഇബ്നു ബാസിന്റെയും ഇബ്നു സൈമിന്റെയും ഒക്കെ അഭിപ്രായം തന്നെയാണ്. എന്നാൽ അവര് ചെറിയൊരു വിശദീകരണം അതിൽ കൊടുത്തെന്താ വെച്ചാല്, ഉറക്കായത്ത് പൂർത്തിയായിട്ടില്ലെങ്കിൽ നിസ്കാരം മുറിക്കണം, അതിൽ ഇവർക്കും തർക്കമല്ല. ഉറക്കായത്ത് സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് ഉറക്കായത്ത് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ആ നിസ്കാരം അവസാനിപ്പിച്ചിട്ട് മുറിച്ചിട്ട് ജമാഅത്തിൽ പ്രവേശിക്കുകയാണ് വേണ്ടത് എന്നുള്ളതിൽ ഇബ്നു സൈമിനും ഇബ്നു ബാസിനും ഒന്നും തർക്കമല്ല. ചില പറഞ്ഞെന്താ വെച്ചാല്, ഉറക്കായത്ത് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ രണ്ടാമത്തെ ഉറക്കായത്ത് പെട്ടെന്ന് പൂർത്തിയാക്കാന്ന് പെട്ടെന്ന് പൂർത്തിയാക്കിയിട്ട് ആ ജമാഅത്തിൽ പ്രവേശിച്ചാൽ മതി എന്ന് അവർ പറയാനുള്ള കാരണം എന്താ വെച്ചാല്, ഈ ഹദീസാണ് അവരതിനെ തെളിവിടിച്ചത്. ഏതാണ് ഹദീസ്? മൻ അദറക റകഅത്തൻ മിന സ്വലാത്തി ഫഖദ് അദറക സ്വലാ. ഒരാൾക്ക് നമസ്കാരത്തിൽ നിന്നും ഒരു റക്കായത്ത് കിട്ടിയാൽ, ഒരു റക്കായത്ത് കിട്ടിയാൽ അവൻ ആ നമസ്കാരം ലഭിച്ചു എന്ന് പറയുന്ന ഹദീസ് ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ചർച്ചകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഓരോ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അത് എളുപ്പമുണ്ടാവും. അപ്പൊ ഇബ്നു ഉസൈമീനും ഇബ്നു ബാസും ഒക്കെ പിടിച്ച തെളിവ് എന്താ വെച്ചാലും, മൻ അദറക റകഅത്തൻ മിന സ്വലാത്തി ഫഖദ് അദറക സ്വലാ. നമസ്കാരത്തിൽ നിന്ന് ഒരു റക്കായത്ത് ഒരാൾക്ക് കിട്ടിയാൽ അയാൾക്ക് ആ നമസ്കാരം ലഭിച്ചു. അപ്പൊ ഇതിലെന്താ തെളിവ്? ഇതിലെന്താ തെളിവ്? എന്താ ഇബ്നു സൈമീൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇബ്നു ബാസ് ഒക്കെ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു റക്കായത്ത് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ റക്കായത്ത് പെട്ടെന്ന് നിസ്കരിച്ചിട്ട് നമസ്കാരം പൂർത്തിയാക്കിയിട്ട് പോയാൽ മതി എന്നാ. ഒരു റക്കായത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമസ്കാരം മുറിച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ജമാഅത്തിൽ കൂടണം. അപ്പൊ ഈ ഹദീസിൽ ആ ഒരു തെളിവ് പിടിച്ചെന്ന് വെച്ചാല്, ഒരു റക്കായത്ത് കിട്ടിയാൽ നിസ്കാരം കിട്ടിയാലോ, അപ്പൊ അയാൾ സുന്നത്ത് നിസ്കരിക്കുകയാണ്. ആ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റക്കായത്ത് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇക്കാമത്ത് കൊടുത്തു. അപ്പൊ ഇക്കാമത്ത് കൊടുക്കുന്നത് ഈ പറഞ്ഞ ഹദീസിനെതിരാണുണ്ടോ? കാരണം അയാൾക്ക് നിസ്കാരം കിട്ടി. ഉറക്കായത്ത് കിട്ടിയതോടുകൂടി, സുന്നത്തിൽ ഒരു റക്കായത്ത് കിട്ടിയതോടുകൂടി ആ നിസ്കാരം കിട്ടിയാലോ. അതിനുശേഷമാണ് ഇക്കാമത്ത് കൊടുത്തതെങ്കിൽ ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ, പിന്നീട് ഫറളല്ലാതെ മറ്റൊരു നിസ്കാരമല്ല. ഇല്ല, അവർക്ക് ആ ഉറക്കായത്ത് കിട്ടിയില്ല, അവർക്ക് ആ നിസ്കാരം കിട്ടിയിട്ടുണ്ട്. അവർക്ക് ആ നിസ്കാരം കിട്ടിയിട്ടുണ്ട്, ഉറക്കായത്ത് കിട്ടിയില്ലേ. അപ്പൊ അത് ആ പറഞ്ഞ ഹദീസിനെതിരല്ല. കാരണം ഉറക്കായത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ആ നിസ്കാരം അവർക്ക് കിട്ടി. അപ്പൊ അവളെ വിരോധം എന്താണ്? എന്നാൽ ഉറക്കായത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? നിസ്കാരം മുറിക്കണം. കാരണം ഹദീസിൽ എന്താ പറഞ്ഞത്? ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ. ആ സുന്നതിസ്കാരത്തിൽ നിന്ന് ഉറക്കായത്ത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ആ നിസ്കാരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് ആ പറഞ്ഞ ഹദീസിനെതിരാവും. അതുകൊണ്ട് നിസ്കാരം മുറിച്ചിട്ട് എന്ത് ചെയ്യണം? ആ നിസ്കാരം അവസാനിപ്പിച്ചിട്ട് ജമാഅത്തിൽ ചേരണം. കാരണം ഹദീസിലുള്ളത് ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ, ഫർള് നിസ്കാരം അല്ലാതെ മറ്റൊരു നിസ്കാരം ഇല്ല. അപ്പൊ ഉറക്കായത്ത് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നിസ്കരിച്ചാൽ എന്തായി? ആ ഹദീസിന് അതെതിരായി. പക്ഷെ ഉറക്കായത്ത് കിട്ടിയാൽ എന്തായി? അവർക്ക് ആ നിസ്കാരം കിട്ടി. അതാ പറഞ്ഞ ഹദീസിനെതിരല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാ? പെട്ടെന്ന് ആ രണ്ടാമത്തെ റക്കായത്ത് അയാളെ പൂർത്തിയാക്കിയിട്ട് എന്ത് ചെയ്യാ? അത് പെട്ടെന്ന് നിസ്കരിച്ചിട്ട് ആ ജമാഅത്തിൽ പങ്കെടുത്താൽ മതിയാകുന്നതാണ് എന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട്? ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ ഈ വിഷയത്തിൽ നടന്നിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. അതില് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാചകം എന്താ വെച്ചാല്, ഈ ഹദീസിനെ പറ്റി അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഫൈദ അഖീമ ബത്തലത്തി സ്വലാത്ത് സ്വലാ അല്ലത്തി അൻ തഫീഹ വാലൈക അൻ തദ്ഖുല മഅൽ ഇമാമി. അപ്പൊ ഇഖാമത്ത് കൊടുത്താൽ നിസ്കാരം ബാത്തിലായി, നിയന്ത്രിച്ചാണ് ഇമാമിന്റെ കൂടെ ജമാഅത്ത് നിസ്കാരത്തിൽ പ്രവേശിക്കണം വേണ്ടത്. ഇല്ല, ഇൻ കുൻത ഫി ആഖിരിയ, എന്നാൽ നീ അതിന്റെ രണ്ടാമത്തെ റക്അത്തിൽ അവസാനത്തതിനാണെങ്കിൽ, ഫി സുജൂദി, സുജൂദിലോ, അവിത്തഹിയാത്തി, അല്ലെങ്കിൽ അത്തഹിയാത്തിലോ, നീ എന്ത് ചെയ്യണം? ആ നിസ്കാരം പൂർത്തിയാക്കണം. ആര് പറഞ്ഞതാണ്? ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. ഇതേപോലെ തന്നെ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി നേരത്തെ പറഞ്ഞ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ ഷർഹുൽ മുത്തിയിൽ അതിനെ ഷർഹ് ചെയ്തുകൊണ്ട് പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, വല്ലദീ നറാ ഫി ഹാദിഹിൽ മസ്അല, ഈ മസ്അലയിൽ നമ്മുടെ അഭിപ്രായം, അന്നക ഇൻ കുന്ത ഫി റകഅത്തി സാനിയ, നീ രണ്ടാമത്തെ റകഅത്തിലാണെങ്കിൽ, ഫഅതമ്മഹ ഖഫീഫ, വേഗത്തിൽ അത് പൂർത്തിയാക്കുകയാണ് ചെയ്യേണ്ടത്. വൈൻ കുന്ത ഫി റകഅത്തിൽ ഊല, ഫക്താഹ, ഈ ഒന്നാമത്തെ റക്അത്തിലാണെങ്കിൽ ആ നിസ്കാരം മുറിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഈ വിഷയത്തിൽ നമുക്കുള്ള അവലംബം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് നേരത്തെ പറഞ്ഞ ഹദീസ്. ഒരാൾക്ക് നിസ്കാരത്തിൽ നിന്ന് ഉറക്കായത്ത് കിട്ടിയാൽ അവൻ ആ നിസ്കാരം ലഭിച്ചു എന്നുള്ളതാണ്. വഹാദ അല്ലദി സ്വല്ലാ റക്അത്തൻ ഖബ്ലാൻ തുഖാമ സ്വലാ യകൂനു അദറക റക്അത്തൻ മിനൽ സ്വലാത്തി സാലിമത്തൻ മിനൽ മആരിലി അല്ലദി ഹുവ ഇഖാമത്തു സ്വലാ ഫയകൂനു ഖദ അദറക സ്വലാ ബിദറാകി റക്അ ഖബ്ല നഹി ഫലിത്തിമഹ ഖഫീഫ. നേരത്തെ പറഞ്ഞ ആ ചർച്ച അതങ്ങനെ അദ്ദേഹം തുടർന്നുകൊണ്ട് പറയണം. എന്നിട്ട് അതിന്റെ ആ ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, വഹാദാ ഹുവല്ലദി തജ്തമിയു ഫീഹി അല്ലദില്ലാ. ഈ വിഷയത്തിലാണെന്ത് തെളിവുകളെല്ലാം കൂടി പിന്നെ ഒരുമിച്ച് കൂടുന്നത്, ഈ ഒരു നിലപാടിലാണ് എന്നുള്ളത് ആര് പറയണേ? ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലുള്ള പല ദർസുകളും ഓഡിയോ നിങ്ങൾക്ക് കിട്ടും. അതില് പിന്നെ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ഓഡിയോയിൽ അദ്ദേഹത്തിന്റെ ഒരു ദർസിൽ അദ്ദേഹം പറയുന്നത് ഇത് ഖൗലുൻ മുത്തവസ്സിത്തുൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതാണെന്ത് ഈ വിഷയത്തിലുള്ള ഒരു മധ്യമ നിലപാട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു കൂട്ടർ പറഞ്ഞെന്താ വെച്ചാൽ ജമാഅത്ത് പോയാലും വേണ്ടില്ല, ഇത് പൂർത്തിയാക്കണം. വേറെ ചില ആളുകൾ അതിന്റെ നേരെ എതിരും പറഞ്ഞു, ഏത് കാമത്ത് കേട്ടാൽ തന്നെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അഭിപ്രായം പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ വിഷയത്തിലൊരു മുത്തവസ്സിത്തായിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ചർച്ചയിൽ ആര് പറയുന്നുണ്ട്? ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇബ്നു സൈമിയനൊക്കെയാണ് ഈ ഇത് പറഞ്ഞിട്ടുള്ളത്. ലജ്നത്ത് ദായ്മയൊക്കെ പറഞ്ഞത് ഇക്കാമത്ത് കേട്ടാൽ ഒന്നാമത്തെ റക്അത്തിലാണെങ്കിലും രണ്ടാമത്തെ റക്അത്തിലാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിസ്കാരം മുറിച്ചിട്ട് എന്ത് ചെയ്യണം? ആ ജമാഅത്തിൽ പ്രവേശിക്കണം. കാരണം എന്താ? തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഇങ്ങനെ ഒരു കാരണം വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ഒന്ന് ഇവിടെ നിർബന്ധ നിസ്കാരത്തിന് ഇക്കാമത്ത് കൊടുക്കപ്പെട്ടാൽ പിന്നെ സുന്നത്ത് നിസ്കാരം ഇല്ല എന്ന് പറയാനുള്ള കാരണം എന്താ? അതിന് പല കാരണങ്ങൾ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നെന്താ വെച്ചാല് അവിടെ നിർബന്ധ നിസ്കാരമാണ് നടക്കുന്നത്. നിർബന്ധ നിസ്കാരം നടക്കുമ്പോൾ പിന്നെ അവിടെ ഒരു സുന്നത്തിൻ്റെ ഇതില്ല. രണ്ടാമത്തെ എന്താ വെച്ചാൽ അവിടെ ജമാഅത്താണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഷറഹുകൾ അവർ അതിന്റെ കാരണമായിട്ട് ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ ഹിക്മത്തുകൾ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ വിഷയത്തിൽ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം. ബാക്കിയുള്ളതൊക്കെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ചർച്ചകൾ ഈ വിഷയ സംബന്ധമായിട്ട് നടക്കുന്നുണ്ട്. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ നമ്മൾ നമസ്കാരം മുറിക്കുകയാണെങ്കിൽ സലാം വീട്ടേണ്ടതുണ്ടോ? സലാം വീട്ടേണ്ടതില്ല. കാരണം സലാം വീട്ടേണ്ടത് നിസ്കാരം അവസാനിപ്പിക്കുമ്പോഴാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇഫ്താഹു സ്വലാത്തി അത്തഹൂർ. ആ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞത് എന്താ? അതിന്റെ പിന്നെ അത് നിസ്കാരം ഒഴിവാകുന്നത് എന്തുകൊണ്ടാണ്? സലാം കൊണ്ടാണ്. അപ്പൊ നിസ്കാരം അവസാനിപ്പിക്കുന്ന സന്ദർഭത്തിലാണ് സലാം വീട്ടേണ്ടത്, അതിന്റെ അവസാനത്തിലാണ് സലാം വീട്ടേണ്ടത്. ഇവിടെ അയാൾ നിസ്കാരം അവസാനിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ സലാം വീട്ടേണ്ടതില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഇത് ചർച്ച ചെയ്ത ഉലമാക്കള് പറഞ്ഞിട്ടുള്ളത്. ലജ്നത്ത് ദായ്മയുടെ വിഷയത്തിൽ ചോദ്യം ചോദിച്ചു, അവർ പറഞ്ഞെന്ന് വെച്ചാൽ വലാ യഹ്താജുൽ അംറു ഫിൽ ഖുറൂജ് മിൻഹാ ഇലാ തസ്ലീം. ആ നിസ്കാരം മുറിച്ച് ഒരാൾക്ക് പുറത്തു പോകാൻ എന്ത് വേണ്ടതില്ല? സലാം വേണ്ടതില്ല. വയല്ലമ്മു ഇലൽ ഇമാം, അയാൾ എന്ത് ചെയ്താൽ മതി? അയാള് ഇമാമിനോട് കൂടെ ചേർന്നാൽ മതി. ആ നമസ്കാരം മുറിക്കുക, എന്നിട്ട് ഇമാമിന്റെ കൂടെ ചേരുക. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഖത്ഉ സ്വലാത്തി യകൂനു ബിന്നിയ്യ വലാ യഹ്താജു ഇല തസ്ലീം. അയാളുടെ മനസ്സിൽ നിയ്യത്ത് ഉണ്ടായാൽ മതി, ഞാൻ നിസ്കാരം മുറിക്കുകയാണ് നിസ്കാരം അവസാനിപ്പിക്കുകയാണ് എന്നുള്ള നിയ്യത്തോട് കൂടിയിട്ട് അയാൾ നിസ്കാരം മുറിച്ചാൽ മതി. എന്താവശ്യമല്ല, അതിന്റെ സലാം ആവശ്യമില്ല, സലാം വീട്ടേണ്ടതില്ല. അബ്ദുൽ അസീസ് അൽ ഷെയ്ഖ് അദ്ദേഹം പറഞ്ഞു, ഈ നേരത്തെ പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മിഫ്താഹു സ്വലാത്തി അത്തഹൂർ വ തഹരീമുഹ അത്തക്ബീർ വ തഹ്ലീലുഹ അത്തസ്ലീം. ആ ഹദീസിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയണത് യക്തഫി ബിനിയ്യതി ഖത്ഉ സ്വലാ വലാ യുസല്ലിം ലിഅന്ന മഹല്ല സലാമി ഹുവ ആഖിറു സ്വലാ. അദ്ദേഹം പറഞ്ഞതും ഇതന്നെയാണ്. എന്താ പറഞ്ഞത്? നിസ്കാരം ഞാൻ അതിൽ നിന്ന് മുറിയാണ് ഒഴിവാക്കുകയാണ് എന്നുള്ളത് നിയ്യത്ത്. സലാം വീട്ടേണ്ടതില്ല, കാരണം സലാം വീട്ടേണ്ടത് ഏത് സന്ദർഭത്തിലാണ്? നിസ്കാരത്തിന്റെ അവസാന സന്ദർഭത്തിലാണ് എന്നുള്ളതാണ് ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സലാം വീട്ടേണ്ടതില്ല. അത്തരം സന്ദർഭമാണെങ്കിൽ ആ നിസ്കാരം ഞാനത് നമസ്കാരം നിർത്തുകയാണ്, മുറിക്കുകയാണ്, എന്നിട്ട് എന്ത് ചെയ്യുക? ആ ജമാഅത്തിൽ പങ്കെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ള ചർച്ചകൾ നമുക്ക് പിന്നീട് ഒരിക്കൽ നടത്താവുന്നതാണ്. വിഷയങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. സംശയങ്ങളുള്ളത് ചോദിക്കണം, എങ്കിലേ അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാൻ പറ്റുള്ളൂ. വിഷയങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള തോഫീക്ക്
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും